Ephesians chapter 5 verse 1 and 2. Ephesians ലേഖനം അഞ്ചാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കാം. സഹോദരങ്ങളെ, എഫേസ്യ ലേഖനത്തിന്റെ ആദ്യത്തെ മൂന്ന് അധ്യായം ക്രിസ്തുവിൽ നാം ആരായിരിക്കുന്നു, കർത്താവ് എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്, സഭയെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നാലാം അധ്യായം തുടങ്ങുമ്പോൾ ക്രിസ്തുവിലുള്ള നമ്മുടെ നടപ്പ് അതിനെക്കുറിച്ച് പോലും സംസാരിക്കുകയാണ്. തിരുവചനമെല്ലാം കാണുമ്പോൾ നമ്മൾ ഈ ബാലൻസ് കാണാൻ പറ്റും. അതായത് ആദ്യം കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നാം എപ്രകാരമായിരിക്കണം എന്നുള്ളത് അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഇവിടെ ക്രിസ്തുയേശുവിനുള്ള നടപ്പിനെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ആകയാൽ പ്രിയമക്കളെന്നപോലെ ദൈവത്തെ അനുകരിക്കുവീൻ. ദെയർഫോർ ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് ഗോഡ് ആസ് ബിലവഡ് ചിൽഡ്രൻ. അപ്പൊ നമ്മളോട് കർത്താവ് പറയുകയാണ്, ദൈവത്തെ അനുകരിക്കുവീൻ. കർത്താവ് എപ്രകാരമായിരുന്നുവോ അതുപോലെ നാം ഈ ഭൂമിയിലായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. കർത്താവ് ഈ ഭൂമിയിൽ എപ്രകാരമായിരുന്നുവോ അതുപോലെ തന്നെ, ഒരു വ്യത്യാസവുമില്ല, അതുപോലെ നാം ആയിരിക്കണമെന്ന കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം. കർത്താവ് പറഞ്ഞാൽ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. കർത്താവ് ലോകത്തിന്റെ വെളിച്ചമായിരുന്ന പോലെ തന്നെ ആ കർത്താവിന്റെ മക്കളും ലോകത്തിന്റെ വെളിച്ചമായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. അവൻ നമുക്കൊരു മാതൃക വെച്ചു പോയി, അവൻ നമുക്കൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്തിട്ട് പോയി. എന്താ, നാം അവനെപ്പോലെ നടക്കുവാനായിട്ട്, അവനെപ്രകാരം നടന്നുവോ അതുപോലെ നടക്കുവാനായിട്ട്. ഒന്ന് യോഹന്നാനിൽ നമ്മളെ വാക്യം കാണുന്നുണ്ട്. ഒന്ന് യോഹന്നാൻ വാക്യം കിട്ടിയാൽ ആർക്കെങ്കിലും ആ വാക്യം എടുക്കാം. അവൻ നടന്ന പോലെ നടക്കേണ്ടതാണെന്നുള്ള വാക്യം, ആ രണ്ടാം അധ്യായം അതിന്റെ ആറാം വാക്യം. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 6. ആ വായിച്ചോളാം. ആ ദ വൺ ഹു സേസ് ഹി അബൈഡ്സ് ഇൻ ഹിം ഓർ ഹിംസെൽഫ് ടു വോക്ക് ഇൻ ദ സെയിം മാനർ ആസ് ഹി വോക്ക്ഡ്. അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ഒരു ദൈവപൈതലിന്റെ വിളിയതാ, അവനെപ്പോലെ. പൗലോസ് പറഞ്ഞത് അവന്റെ കാൽച്ചുവടുകളെ നാം പിന്തുടരേണ്ടതാകുന്നു, അവന്റെ കാൽച്ചുവടുകളെ നാം പിന്തുടരേണ്ടതാകുന്നു. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ നടപ്പ് എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം നാം കർത്താവ് എങ്ങനെ നടന്നെന്നറിയണം. അപ്പോൾ മാത്രമേ എങ്ങനെയാണ് നടക്കേണ്ടതെന്നുള്ള നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് നിരന്തരം പൗലോസിന്റെ, നിങ്ങൾ ശ്രദ്ധിച്ച പൗലോസിന്റെ ലേഖനം മുഴുവൻ എന്തു പറഞ്ഞാലും പൗലോസ് ക്രിസ്തുവിൽ കർത്താവിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, കർത്താവ് നടന്നതുപോലെ, കർത്താവ് ജീവിച്ചതുപോലെ, കർത്താവ് മാതൃക കാണിച്ചു തന്നതുപോലെ. എന്ത് കാര്യം പൗലോസ് അവിടെ കൊണ്ടേ വെക്കുന്നത്? ഇനി ഉടനെ ആൾക്കാർ ചിന്തിക്കും സ്വാഭാവികമായിട്ട്, അങ്ങനെയാണെങ്കിൽ കുടുംബജീവിതത്തിൽ കർത്താവ് കല്യാണം കഴിച്ചില്ലല്ലോ. അവിടെ പോലീസ് പറഞ്ഞു വെച്ചു ക്രിസ്തുവിനും ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ഏതാണെന്നറിയാവോ, സഭ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യം അപ്പോസ്തലനായ പോലീസ് എടുത്തു പറഞ്ഞാൽ പോലും കർത്താവുമായിട്ട് ബന്ധപ്പെടുത്തിയാ സംസാരിക്കുന്നേ. ചെറുകൾ അതുകൊണ്ടാണ് നിരന്തരമായി കർത്താവിനെ നോക്കണമെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി പറഞ്ഞു, ഗേസ് അറ്റ് ജീസസ് glance at people എന്തുകൊണ്ട് യേശുവിനെ നോക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കണം, ആൾക്കാരെ ശരീരം നോക്കാവുള്ളൂ. നമ്മുടെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാരെ ശ്രദ്ധിച്ചു നോക്കുക, അവൻ എങ്ങനെ നടക്കുന്നു, അവൻ എങ്ങനെ ഇരിക്കുന്നു, അവൻ എന്നാ ചെയ്യുന്നത്, അവൻ എന്നാ പറയുന്നത്. യേശുവിനെ ജസ്റ്റ് ഒരു ഗ്ലാൻസ് മാത്രമുള്ളൂ, വല്ലപ്പോഴും. അതാ പ്രശ്നം. ദാറ്റ് ഇസ് ദ പ്രോബ്ലം ഓഫ് ക്രിസ്ത്യാനിറ്റി. എന്നെ ആ സ്റ്റേറ്റ്മെന്റ് ഭയങ്കരമായിട്ട് ബ്ലസ് ചെയ്തു. ഗേസ് അറ്റ് ജീസസ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നതിനുമായ യേശുവിനെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം. അപ്പൊ നിരന്തരം നമ്മുടെ ഉത്തരവാദിത്തമുള്ള യേശുവിനെ നിരന്തരം ശ്രദ്ധിച്ചു നോക്കാനായിട്ട്, സൂക്ഷിച്ചു നോക്കാനായിട്ട്, യേശുവിനെ മാത്രം നോക്കാനായിട്ട്, യേശുവിനെ മാത്രം നോക്കാനായിട്ട്. ആൾക്കാരെ എങ്ങനെയാണ്? ജസ്റ്റ് ഒരു ഗ്ലാൻസ്. അവരുടെ നീഡ്സ് ഒക്കെ നോക്കണം, അവരെ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി പോകരുത്. ഓക്കെ. അപ്പോൾ ഇവിടെ പൗലോസ് നമ്മുടെ നടപ്പിനെ കുറിച്ച്, ക്രിസ്തീയ ജീവിതത്തിന്റെ നടപ്പ് പറയുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ശേഷം 5-ൽ രണ്ടാം വാക്യം, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുകയും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അർത്ഥം ഇതാണ്, സ്നേഹത്തിൽ നടക്കണം. വോക്ക് ഇൻ ലവ്. ഈ നടപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചോണം, ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ? നടക്കുക. രാവിലെ നടക്കാൻ പോകുന്നവരല്ലെങ്കിലും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? എപ്പോഴും ഓരോ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലാണെങ്കിൽ വീട്ടിൽ നടക്കുന്നു, വെളി നടക്കുന്നു. എപ്പോഴും നടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡെയിലി ലൈഫ്, നമ്മുടെ ദിനംതോറുമുള്ള ജീവിതം. അതിനെക്കുറിച്ചുള്ള പോലീസ് പറയുകയാണ് എങ്ങനെ നടക്കണം എന്ന് പറയുന്നത്, വാക്കിംഗ് ലവ്, സ്നേഹത്തിൽ നടക്കണം. അതിന്റെ 9-ാം വാക്യം, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരെ നടന്നുകൊള്ളുവിൻ. വാക്ക് ഇൻ ലൈറ്റ്, വെളിച്ചത്തിൽ നടക്കണം. അതിന്റെ 15-ാം വാക്യം, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നടക്കാൻ നോക്കുവിൻ. വാക്ക് ഇൻ വിസ്ഡം. മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്, ഒന്ന് വാക്ക് ഇൻ ലവ്, രണ്ട് വാക്ക് ഇൻ ലൈറ്റ്, മൂന്ന് വാക്ക് ഇൻ വിസ്ഡം. ഒന്ന് സ്നേഹത്തിൽ നടക്കണം, രണ്ട് വെളിച്ചത്തിൽ നടക്കണം ദിനംതോറും, മൂന്ന് ജ്ഞാനത്തോടെ നടക്കണം. ജ്ഞാനത്തോടെ നടക്കണം. ഇതാ ക്രിസ്ത്യ ജീവിതത്തിന്റെ നടപ്പ്. ഇനി നിങ്ങൾ തൊട്ട് മുമ്പുള്ള അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വേറെ നടപ്പ് പറയുന്നുണ്ട്. അതിന്റെ 4-ാം അധ്യായത്തില് അതിന്റെ 17-ാം വാക്യം, 4:17, 4:17 വായിച്ചോ ആരെങ്കിലും. കണ്ടോ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടന്നതുപോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നടക്കരുത്. നമ്മൾ ജാതികൾ, ജെന്റൈൽസ്, ദൈവത്തെ, സത്യദൈവത്തെ അറിയാത്ത ആൾക്കാർക്ക് ഒരു നടപ്പുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്ന്, അവർ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നതെന്ന് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുകയാണ്, ഡാർക്കൻഡ് ഇൻ ദേർ അണ്ടർസ്റ്റാൻഡിംഗ്. എന്താ ഡാർക്കൻഡ് ഇൻ ദേർ അണ്ടർസ്റ്റാൻഡിംഗ്? അവർ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം കുരുടായിരിക്കുക. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ എഴുതിയിരിക്കുകയാണ്, അവർക്ക് അറപ്പായതിൽ അവർക്ക് അഭിമാനം തോന്നുന്നു. അതിൽ അഭിമാനിക്കുന്നേ, അറപ്പായതിൽ അവർക്ക് അഭിമാനം തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തു, ട്രെയിനിലിങ്ങനെ യാത്ര ചെയ്തപ്പോഴത്തേന് പഠിക്കുന്ന കൊച്ചു പിള്ളേരാണ്, അധികം പ്രായം വരും, മേ ബി 18-19 വയസ്സുള്ള പിള്ളേരായിരിക്കും. ഞാൻ അവിടെ ഞാനായിരുന്നു ആ സ്ഥലത്ത്, ലോക്കൽ കമ്പാർട്ട്മെന്റ്, അതിന്റെ മോളിൽ ബർത്തില്ല, നിങ്ങൾക്കറിയാം, തട്ടുപോലെ സ്ഥലമാണ്. ഒരു ചെറുക്കനും പെണ്ണും അവിടെ കയറിയിരിക്കുകയാണ്, ഇപ്പുറത്ത് ഒരു ചെറുക്കനും പെണ്ണും കയറിയിരിക്കുകയാണ്, ആരും ഇരുന്ന് പോലില്ല അവിടെ. അവരതിനങ്ങ് അഭിമാനം കൊള്ളുക, ബർത്ത കാര്യത്തിൽ അവർ അഭിമാനം കൊള്ളുക, ദൈവത്തിന്റെ മുമ്പിൽ അറപ്പും വെറുപ്പുമായ കാര്യങ്ങളിൽ. എനിക്ക് വിഷമം തോന്നി അവിടെ അവിടെ അരുന്നപ്പോഴത്തേന്. ഞാൻ പറഞ്ഞത് ലോകത്തിന്റെ പോക്ക് എങ്ങനെയാണ്? വ്യക്തബുദ്ധി, ചിന്ത ശരിയല്ല. ഈ മോശമായ ഡ്രസ്സ് ധരിച്ച് നമുക്ക് തോന്നുന്നു മോശമായ ഡ്രസ്സ് ധരിച്ചെന്ന്, അവര് വലിയ അഭിമാനത്തോടു കൂടിയാ പോകുന്നത്. എപ്പോൾ നമ്മുടെ ഹൃദയദൃഷ്ടിയും കുരുടായി പോകുന്നു അപ്പോഴും നമ്മളങ്ങനെ ആയിരിക്കും. നമ്മൾക്ക് ഭയങ്കര അഭിമാനമാണത്, പക്ഷെ ദൈവിക വെളിച്ചമുള്ളവൻ അറിയാം ദൈവസന്നിധിയിൽ അറപ്പായി കാര്യം സാറുകളെ അവിടെ ശ്രദ്ധിക്കണം. നിങ്ങൾ അവിടെ കുറെ വാക്കുകൾ പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്, 4:17 അതിന്റെ 18 വാക്യം, അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവൻ അകന്ന് മനം തകമ്പിച്ചു പോയവരാകിയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് തങ്ങളത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു. ഉണ്ടോ? They are excluded from the life of God because of the ignorance that is in them, because of the hardness of their heart. They have become callous, given themselves over to sensuality for the practice of every kind of impurity with greediness. ഈ കുറച്ചും കൂടെ പറയാം, അവർ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നറിയാവോ? എങ്ങനെ ചെയ്യുന്നത്? അവർ ഭയങ്കര ഉത്സാഹത്തോടെ അഭിമാനത്തോടെയും സന്തോഷത്തോടെ കൂടി ചെയ്യും. എന്താണ് ഈ വ്യർത്ഥ കാര്യങ്ങൾ? നമുക്ക് കർത്താവ് വിളിച്ചിരുന്നോണ്ട് ആ ഇരുട്ടിന്റെ ആ വലിപ്പം അറിയാൻ പറ്റും, വലിപ്പം അറിയാൻ പറ്റും. പക്ഷെ അവരെങ്ങനെ ചെയ്യുന്നത്? അവരിതൊക്കെ ഭയങ്കര സന്തോഷത്തോടും ഉത്സാഹത്തോടും അഭിമാനത്തോടും കൂടെ ചെയ്യുക. പണ്ട് നമ്മൾ അങ്ങനെയായിരുന്നു എന്ന് പറയാം. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അതിന്റെ അടുത്ത വാക്യം 20 വാക്യം, നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. ഉടനെ ക്രിസ്തുവിനെ കൊണ്ടുവരിക. കണ്ടോ, പൗലോസിന്റെ പ്രത്യേകത ഏതാണ്? എന്ത് കാര്യം പറഞ്ഞാലും ഉടനെ ക്രിസ്തുവിനെ അവിടെ കൊണ്ടുവരിക. ജാതികളായിരിക്കുന്ന ആൾക്കാർ അവരുടെ ഹൃദയം കഠിനമായിപ്പോയി, മന്ദ അന്ധബുദ്ധിയായിപ്പോയി, എന്താ ചെയ്യുന്നവർക്കറിയത്തില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്താ അറിയോ, അത് മനസ്സിൽ തുടങ്ങി ആക്ഷനിൽ അവസാനിക്കുക. എന്ത് കാര്യത്തിന്റെ തുടക്കം അവിടെയാ? മനസ്സിലാ തുടക്കം. ചിന്തകളിലാണ് ആരംഭിക്കുന്നത്, അവസാനിക്കുന്നത് പ്രവൃത്തിയിലായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ മനസ്സ് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീ. നമ്മുടെ ചിന്തകൾ നമ്മൾ അത്രമാത്രം ഗാഡിയണം എന്ന് പറഞ്ഞതിന്റെ കാര്യം അതാ, ചിന്തകളിൽ ആരംഭിച്ച് അത് ആക്ഷനിൽ പ്രവൃത്തിയിൽ അവസാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ചിന്തകളെ ഗാഡ് ചെയ്തോണം, സൂക്ഷിച്ചോണം. ലോകത്തിന്റെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും നമ്മുടെ ചിന്തകളിട്ട് താലോലിക്കരുത്. എന്ത് ചിന്തകളാണോ താലോലിക്കുന്നത് അത് നമ്മൾ വീഴും. നമ്മളോർക്കും ആരും അറിയുന്നില്ലോ ഈ ചിന്ത. ഒരാള് വളരെ പെട്ടെന്ന് വ്യതിചാരത്തിൽ വീഴത്തില്ല, അതിന് മുൻപ് അനേകം നാളുകൾ ചിന്തയുടെ തലത്തില് ഇത് സംഭവിക്കുന്നതുകൊണ്ടാണ് ഒരു ദിവസം അയാൾ ലിറ്ററലി വീഴുന്നേ. അപ്പോൾ നമ്മൾ എത്ര അധികമായിട്ട് നമ്മുടെ ചിന്തകളെ നമ്മൾ ഗാർഡ് ചെയ്യണം. എങ്ങനെ ഗാർഡ് ചെയ്യുന്നത്? നമ്മുടെ ചിന്തകൾ നമ്മുടെ കർത്താവിങ്കിലേക്ക് നമുക്ക് ഓർപ്പിക്കണം. അങ്ങനെ മാത്രമേ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാ മോശം ചിന്തകളെ ജയിക്കാൻ പറ്റുന്നത്? മോശം ചിന്തകളെ ജയിക്കാൻ പറ്റുന്നത് നല്ല ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിൽ നിറയ്ക്കുക എന്നുള്ളതാണ്. അല്ലാതെ മറ്റേ ചിന്തകളെ മാറ്റാനായിട്ട് ബുദ്ധിമുട്ടാണ്. നല്ല ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിൽ നിറയ്ക്കുക. എന്താ നല്ല ചിന്തകൾ? യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുക, യേശു ക്രിസ്തുവിനെ കുറിച്ച് ധ്യാനിക്കുക. അതിനെന്താ ചെയ്യുന്നേ? അതിന് ചെയ്യേണ്ട തിരുവചനങ്ങൾ നിരന്തരമായി നമ്മുടെ ധ്യാന വിഷയമാകട്ടെ. യേശുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ യേശു നടന്നതുപോലെ നമുക്ക് നടക്കാൻ പറ്റും. യേശുവിനെ ധ്യാനിക്കുകയാണെങ്കിൽ യേശു ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് നിരന്തരം അവനെ സംസാരിപ്പിക്കാം. നമ്മളെ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. ഉയരത്തിലുള്ള പിന്നെ എന്താണ്? പിതാവിന്റെ വലത്ത ഭാഗത്തോ ക്രിസ്തു ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ എന്ന് പറഞ്ഞാൽ യേശു നമ്മുടെ ധ്യാന വിഷയമായിരിക്കണം. യേശു നമ്മുടെ ചിന്തകളിൽ എപ്പോഴും കിടന്ന് കറങ്ങണം. യേശുവിനെ കുറിച്ച് നിരന്തരമായി ധ്യാനിക്കണം. അങ്ങനെ ചിന്തിച്ചാൽ സഹോദരങ്ങളെ നമുക്ക് ഈ മോശം ചിന്തകളൊക്കെ നമ്മുടെ തലയിൽ കയറി വന്നാൽ പോലും പെട്ടെന്ന് അതങ്ങ് മാറിപ്പോകും. മദർ തെരേസ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഡോണ്ട് കേഴ്സ് ഡാർക്ക്നെസ് ബട്ട് ലൈറ്റ് എ കാൻഡിൽ. ഇരുട്ടിനെ ശപിക്കരുത്, എന്ത് ചെയ്താൽ മതി? ഒരു മെഴുകുതിരി കത്തിച്ചാൽ മതി, ഇരുട്ട് എന്ത് ചെയ്തോളൂ? മാറിപ്പോകുള്ളൂ. യേശുവിനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മോശമായ വ്യർത്ഥമായ ചിന്തകളൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്തോളൂ? മാറിപ്പോകുള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, അവിടെ എന്റെ 5 രണ്ടാം വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിക്കണേ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ അർപ്പിച്ചു. നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് പറയുക. എന്താണ് ക്രിസ്തു നമ്മളെ സ്നേഹിച്ചപ്പോൾ എന്താ ചെയ്തേ? തന്നെത്താൻ അർപ്പിച്ചു. ഹി ഗേവ് ഹിംസെൽഫ്. നമ്മുടെ സ്നേഹത്തിൽ നടക്കേണ്ട എങ്ങനെയാണെന്ന് പഠിപ്പിക്കുക. എങ്ങനെ നടക്കണ്ടേ? ക്രിസ്തു നടന്നതുപോലെ. എങ്ങനെ? എന്താ ക്രിസ്തു ചെയ്തത്? അവൻ നമ്മെ സ്നേഹിച്ചപ്പോൾ അവൻ തന്നെത്താൻ നമുക്ക് വേണ്ടി അർപ്പിച്ചു. തന്നെത്താൻ, ഹി ഗേവ് ഹിംസെൽഫ്. അടുത്ത് പറയാൻ എന്താണ്? വഴിപാടും യാഗവുമായി അർപ്പിച്ചു. ഒന്നവൻ തന്നെത്താൻ കൊടുത്തു, രണ്ടാമത് അതിന് സാക്രിഫൈസ് ആയിരുന്നു. എന്താ അത്? കുരിശിലെ മരണത്തെക്കുറിച്ച് പറയുന്നേ. നമ്മളെ സ്നേഹം പഠിപ്പിക്കുക. എന്താ സ്നേഹം എന്നുള്ളത്? സ്നേഹമെന്ന് പറഞ്ഞാൽ അത് യേശു സ്നേഹിച്ച സ്നേഹമാണ് സ്നേഹം. എന്താ സ്നേഹം? അവൻ തന്നെത്താൻ കൊടുത്തു. Willingly he gave himself. അവനെ ആരും നിർബന്ധിച്ചിടുന്നുമല്ല. നിർബന്ധിച്ചല്ലോ, ആരും നിർബന്ധിച്ചില്ല. അവൻ തന്നെത്താൻ. സ്നേഹത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഇതാണ്, നമ്മളെ തന്നെ തന്നെത്താൻ കൊടുക്കുന്നിടത്ത് വെച്ചാൽ സ്നേഹം ആരംഭിക്കുന്നത്. ഒരു വാക്യം വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം, ജോൺ ചാപ്റ്റർ 10. അതിന്റെ 11-ാം വാക്യം, 11. കണ്ടോ, യേശു പറയണം നല്ല ഇടയിൽ ആളുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കും. നീ എന്റെ 15-ാം വാക്യം, വീണ്ടും പറയണം, ആളുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. അതിന്റെ 17-ാം വാക്യം, വീണ്ടും പറയണം, ഞാൻ അതിനെ കൊടുക്കുന്നു, എന്റെ ജീവൻ ഞാൻ കൊടുക്കുന്നു. അതിന്റെ 18-ാം വാക്യം, കേട്ടോ, യേശു പറയുന്നു ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. നോക്കുക എത്ര വാക്യങ്ങളിലാണ് യേശു ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. യേശു പറയാണ് ഞാൻ തന്നെ എന്റെ ജീവനെ കൊടുക്കുന്നു. ആരും നിർബന്ധിച്ചിട്ടില്ല, ആരും നിർബന്ധിച്ചിട്ടില്ല. അവൻ സ്വയം തന്റെ ജീവനെ കൊടുത്തു. ഹി ഗേവ് ഹിംസെൽഫ്. അതെവിടെ കാണാൻ പറ്റുന്ന അറിയാവോ? നമ്മൾ സാധാരണ ശ്രദ്ധിക്കാത്തൊരു വാക്യമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് എന്റെ ഹൃദയത്തെ അത് വീണ്ടും സ്ട്രൈക്ക് ചെയ്തത്. നമുക്കറിയാം, നമ്മൾ ഇടയ്ക്കിടയ്ക്കിട കേൾക്കുന്നൊരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം, അതിന്റെ 26-ാമത്തെ വാക്യം, മത്തായി 26:26. ശ്രദ്ധിച്ച സാറ്, നമ്മളിപ്പോഴും നമുക്ക് കാണാതറിയാവുന്നൊരു കാര്യം അല്ലേ? ഇത് കാണാതറിയാത്ത ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? ഇത് എന്റെ ശരീരമാകുന്നു. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനായി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. നമ്മൾ മുഴുവൻ തർക്ക വിഷയം എന്നറിയോ? ഇത് ഓർജിനൽ ശരീരം രക്തവുമായി തീരുന്നുണ്ടോ? ഇന്ന് ആത്മീയ മുഴുവൻ തർക്ക വിഷയമാണ്. ഇത് വിശ്വാസത്താൽ ശരീരം രക്തവുമായി തീരുന്നുണ്ടോ? അത് അങ്ങനെ തന്നെ ഇരിക്കുകയാണോ? ഇത് മൊത്തം വാദം നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്തിൽ. എവിടെ നോക്കിയാലും ഈ വാദമാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം മിസ്സായിപ്പോ, എന്നറിയോ? ഇത് എന്നാ കർത്താവ് ചെയ്തെന്നുള്ള കാര്യം മിസ്സായിപ്പോ. കർത്താവ് നമുക്ക് എത്ര മനോഹരമായിട്ടാണ് അത് അവതരിപ്പിച്ചത്. കാരണം അടുത്ത ദിവസം താൻ ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. അതിന്റെ തലേന്ന് ശിഷ്യന്മാരെ കർത്താവ് വിളിച്ചു കൂട്ടി, ഒരുമിച്ച് കൂട്ടിയിട്ട് കർത്താവരോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും മറക്കരുതാത്തൊരു കാര്യം, കർത്താവ് അപ്പൊടുത്തു. കർത്താവ് പറയാണ്, അത് മുറിച്ചിട്ട് പറയാണ്, ഇത് എന്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുകയും. നിങ്ങൾ ഒന്ന് ഭാവനയിലൊന്ന് ചിന്തിച്ചിരിക്കുന്നു. നമ്മൾ ആ സമയത്ത് അന്ന് കർത്താവ് ഈ ടേബിളിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെന്നെ ചിന്തിച്ചേനെ. അത് കർത്താവ് ഒരു വലിയ കാര്യം അവരെ പഠിപ്പിക്കുകയാണ്. ലോകത്തിലേക്ക് ഏറ്റവും വലിയ സ്നേഹം എന്താണെന്ന്, സ്നേഹത്തിന്റെ പൂർണ്ണത എന്താണെന്ന്, കർത്താവ് ഒരു ആലങ്കാരികമായി പഠിപ്പിക്കാൻ അടുത്ത ദിവസം ഓരോ നേരിട്ട് കാണാൻ പോയതുണ്ടാവും. അതിനു മുൻപ് കർത്താവ് എന്താ അറിയോ, അതിന്റെ സിംബോളിക്കായിട്ട് കർത്താവിനെ കാണിക്കുക, ഒരു അപ്പമെടുത്തിട്ട് അപ്പമെടുത്ത് കൊടുത്തു. ഇങ്ങനെ പറയാണ്, ഇത് എന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തന്നെത്താൻ തന്നെ തന്നെ മുഴുവനും അവൻ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തു. ഇതാ സ്നേഹം. അവൻ തനിക്ക് വേണ്ടി ഒന്നും ബാക്കി വെച്ചില്ല. ഈ ലോകത്തിൽ മനുഷ്യൻ ഏറ്റവും വലിയതായി കാണുന്ന കാര്യം ഒന്നും അറിയാമോ? എന്താ ഏറ്റവും വലിയതായി കാണുന്നത്? ജീവൻ. അതിനേക്കാളും വലിയ സംഭവം ഒന്നും മനുഷ്യനെ സംബന്ധിച്ചില്ല. ജീവനേക്കാളും ഈ അപകടങ്ങൾ എന്നൊക്കെ ആൾക്കാർ രക്ഷപ്പെടുമ്പോഴേ, സുനാമി എന്നൊക്കെ രക്ഷപ്പെട്ട ആൾക്കാർ പറഞ്ഞറിയോ, എന്നാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. എന്താ അവരുടെ അവരുടെ വീട് നഷ്ടപ്പെട്ടു, ഇനി ചിലരുടെ റിലേറ്റീവ്സ് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ അവര് പറയാണ്, എന്നാലും ജീവൻ തിരിച്ചു കിട്ടിയെന്തോ. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയേറിയ കാര്യം അവന്റെ ജീവനാണ്. അതകത്ത പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം. അനേകർക്ക് വേണ്ടി പാപമോചനായി ചൊരിയപ്പെടുന്ന എന്റെ രക്തം. തന്റെ ശരീരവും തന്റെ രക്തവും സിംബോളിക്കായിട്ട് എടുത്ത് കാണിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഇതിന്റെ അർത്ഥം ഇതാണ്, ഞാൻ എന്നെ തന്നെ മുഴുവനായി നിങ്ങൾക്കായി നൽകുന്നു. ഒന്നും മാറ്റിവെച്ചില്ല, ഇതെന്റെ കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ ചിന്തയ്ക്കകത്തുള്ള കാര്യം കേട്ടോ. ഈ ഒരു വചനം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളൊരു ഹോണ്ട് ചെയ്യാന്ന് പറഞ്ഞല്ലേ, ഞാൻ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും എവിടെ പോയാലും എങ്ങനെയെങ്കിലും ഈ വചനം മനസ്സിലോട്ട് കയറി വരും. ഇതെന്തറിയത്, എന്ത് സ്നേഹമായത്, കർത്താവിനെ പഠിപ്പിക്കുകയാണ്. ഇതാ സ്നേഹം. ഈ കാര്യം എടുത്തു വച്ചിട്ട് പൗലോസ് പറയുകയാണ്, ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് പ്രസാദകരമായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കണം. സ്വരങ്ങളെ, കർത്താവിന്റെ ഇതിനെ ഈ ക്രൂശ് വർണ്ണത്തിലെ സ്നേഹത്തെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ നമുക്കൊരിക്കലും സ്നേഹത്തിൽ നടക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ ക്രൂശ് വർണ്ണം എന്താണെന്ന് നമ്മൾ ധ്യാനിച്ച് അതിന്റെ ആഴം എന്താണെന്ന് തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിലുള്ള നടപ്പിന് ഒത്തിരി കുറവുണ്ടാകും. കരിസ്മാറ്റിക് അസംബ്ലിയിൽ ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു സഭ, നിങ്ങൾക്കറിയോ, നാട്ടിലെ സഭകളെല്ലാം ഭയങ്കര പ്രശ്നമാണ്. നാട്ടിൽ നല്ല പല സ്ഥലത്തും സഭകളിൽ അടിയും പിടിയും ബഹളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു, കേസ് കൊടുക്കുന്നു, ബഹളം വെക്കുന്നു, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവിടെ അങ്ങനെ വലിയ പ്രശ്നമില്ല. എന്താ കാര്യം അറിയാം ഇവിടെ പ്രശ്നമില്ലാത്തത്? ഇവിടെ എല്ലാവരും വിശുദ്ധരായതുകൊണ്ടല്ല, ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അധികം ഇടപെടുകയും കാണുകയും ചെയ്യാത്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അതാ പ്രശ്നമില്ലാത്തതിന്റെ കാര്യം. നിങ്ങൾ കർത്താവിനെ നിങ്ങൾ നോക്കുമ്പോൾ അവൻ തനിക്ക് വേണ്ടി ഒന്നും സൂക്ഷിച്ചു വെച്ചില്ല, അവൻ തന്നെത്താൻ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കും. സ്വരങ്ങൾ, നമുക്ക് നമ്മളെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എത്രത്തോളം കൊടുക്കുന്നുണ്ട്, അത്രത്തോളം നമ്മുടെ സ്നേഹമുണ്ട്. എത്രത്തോളം നമ്മൾ നമ്മളെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. എന്താ നമ്മളെ തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം, യോഹന്നാൻ 12 അതിന്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. യേശു ഒരു ഉത്തരം പറഞ്ഞത്, സ്വരങ്ങളെ കഥ പറയാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെയിരിക്കും. പക്ഷെ അത് ചത്താൽ ധാരാളം വിളവുണ്ടാകും. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകാത്തിടത്തോളം കാലം അങ്ങനെ തന്നെ ഇരിക്കും. ഇനി ഞാൻ പറയാം, എത്ര വർഷമായെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കും, ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. പക്ഷെ നിലത്ത് വീണ് ചാകുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, വിളവുണ്ടാകുന്നത്. എന്നിട്ട് കഥ പറയാണ്, തന്റെ ജീവനെ ആരെങ്കിലും സ്നേഹിച്ചാൽ, സ്വരം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ ജീവനെയാണ്, നമ്മളെ തന്നെയാണ്. കഥ പറഞ്ഞ് ഞാൻ അതാ കൊടുക്കാൻ പോകുന്നത്. ക്രൂശിൽ അതാ സംഭവിച്ചത്, തന്റെ ജീവൻ അവൻ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തു. ഞാൻ കഴിഞ്ഞ ദിവസം യൂത്ത് മീറ്റിംഗ് വന്നായിരുന്നു ഇവിടെ, ബൈബിൾ സ്റ്റഡി സഹോദരന്മാരെ ചേർന്ന് ബൈബിൾ സ്റ്റഡിയുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചില എക്സസൈസ് ഒക്കെ പറഞ്ഞു, നിങ്ങളൊരു എക്സസൈസ് ചെയ്യാനും വേണ്ടി പറഞ്ഞു. അവരെന്തൊക്കെയാണ്, കഴിഞ്ഞ റോമാലയനാണ് അവർ പഠിക്കുന്നത്. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു, റോമാലയെന്ന് കഴിഞ്ഞ നിങ്ങൾ പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ എഴുതാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഒരു ചോദ്യമുണ്ട് നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുക. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് കഴിഞ്ഞ ഇത്രയും നാൾ റോമാലയനം പഠിച്ചിട്ട് എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി എന്ന് എഴുതാൻ പറഞ്ഞു, എന്തൊക്കെ വ്യത്യാസമുണ്ടായി. ഞാൻ അതേ ചോദ്യം ഇന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ 10 വർഷമായി നമ്മളിവിടെ വരുന്നു, വചനം കേൾക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മീറ്റിംഗുകൾ കൂടുന്നു, വിശ്വാസിയായി തീർന്നു, എന്ത് വ്യത്യാസം നമുക്കുണ്ടായി, നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? എന്തൊക്കെ വ്യത്യാസമുണ്ട്, മുൻപുണ്ടായി നിങ്ങളുടെ വ്യത്യാസം എന്തൊക്കെയാണ്? കള്ളുകൂടി നിർത്തി, സിഗരറ്റ് നിർത്തി, ഞാൻ പറഞ്ഞ അതിനെക്കുറിച്ചല്ലോ, അത് വിട്ടുകയാണ് രണ്ടൊക്കെ. ബാക്കി എന്ത് വ്യത്യാസവും നമുക്കുണ്ടായി? യേശുവിന്റെ വളർച്ചയെക്കുറിച്ച് ഒരു വാക്യം, മനോഹരമായ ഒരു വാക്യമുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം. അതിന്റെ 2-ാം അധ്യായം അതിന്റെ 40-ാം വാക്യം. കണ്ടോ, യേശുവിന്റെ വളർച്ചയെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപ അവന്റെ പേരുണ്ടായിരുന്നു. The child continued to grow and become strong, increasing in wisdom, and the grace of God was upon him. യേശുവിന്റെ വളർച്ചയെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുക. ഇനി വീണ്ടും അതിന്റെ 52-ാം വാക്യം വായിച്ചു, 52. കണ്ടോ, യേശുവോ ജ്ഞാനത്തിനും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. 4 ഏരിയാസ് അവിടെ കൊടുത്തിരിക്കുന്നു. 1, ജ്ഞാനത്തിൽ വളർന്നു, ഇന്റലക്ച്വൽ നേച്ചർ, ഇന്റലക്ച്വലായി ഇൻക്രീസ് ചെയ്തു. 2, ഫിസിക്കൽ നേച്ചർ, ശാരീരികമായിട്ട് വളർന്നു. 3, മനുഷ്യരുമായിട്ടുള്ള കൃപയിൽ വളർന്നു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ നേച്ചർ. 4, ദൈവത്തിന്റെ കൃപയിൽ വളർന്നു വന്നു, സ്പിരിച്വൽ നേച്ചർ. 4 ഏരിയാസിൽ യേശുവിന്റെ വളർച്ച കാണുക. 1, ജ്ഞാനത്തിലുള്ള വളർച്ച. 2, ശാരീരികമായിട്ടുള്ള വളർച്ച. 3, മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ അവരുടെ ഗ്രേസിൽ വളരുക. അടുത്തത് ദൈവവുമായിട്ടുള്ള ഗ്രേസിൽ വളർന്നു. സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വളർച്ച ഏതൊക്കെ ഏരിയയിലാണ്? ഞാൻ എന്നിട്ട് സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്, ഒരുപക്ഷെ സ്പിരിച്വൽ നേച്ചറിൽ നമ്മൾ വളരുന്നു, ദൈവത്തിന്റെ പ്രസാദത്തിൽ വളരുന്നു. പക്ഷെ അടുത്ത ചോദ്യം, എന്റെ ചോദ്യം ഇതാണ്, മനുഷ്യരുടെ പ്രസാദത്തിൽ നമ്മൾ എത്രത്തോളം വളരുന്നുണ്ട്? ഓക്കെ, നമ്മളിപ്പോ പ്രാർത്ഥനയെ കൂടി, ഇപ്പം പിന്നെ പ്രാർത്ഥന എപ്പോഴും നമ്മളുണ്ട്, നമ്മൾ സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ വളർച്ച എവിടെയാണ് നിൽക്കുന്നത്? നേരത്തെയുള്ളതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം വർദ്ധിച്ചു. ഒരുപക്ഷെ എക്സാമ്പിൾ ഞാൻ പറയാം, 1 വർഷത്തിന് മുൻപ് ഈ ചർച്ചിലെ 5 പേരുമായിട്ടായിരുന്നു എനിക്കൊരു ബന്ധമുണ്ടായിരുന്നത്. പക്ഷേ 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് 2 പേരുമായിട്ട്, ഇപ്പൊ 7 പേരുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ വളർച്ചയുണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് എന്നറിയോ, ഞാനത് ഒരു പ്രസംഗം പറഞ്ഞേക്കാൾ ഉപരിയാണ് ഞാൻ ഈ ദിവസങ്ങളിൽ ചോദ്യം എന്നോട് തന്നെ ചോദിക്കുക, എന്റെ വളർച്ച എവിടെയാണ് നിൽക്കുന്നത്? ഒരിക്കൽ റെയ്നാൾഡ് ബോംഗെ പറഞ്ഞൊരു പ്രസംഗത്തിന്റെ അകത്ത് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞാൽ ഓർക്കുന്നുണ്ട്. റെയ്നാൾഡ് ബോംഗെയുടെ ഒരു ചർച്ചിൽ അദ്ദേഹം വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ, അദ്ദേഹത്തിന് അധികം പ്രായമില്ല, 15 or 18 വയസ്സാണ്ടേ ഉള്ളൂ, ഇങ്ങനെ ഒരു പ്രായമുള്ള ഒരാൾ 89 or 85 വയസ്സുള്ള ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചപ്പം, കർത്താവേ ഇതുവരെയും എനിക്ക് വേണ്ട പോലെ വളരാൻ പറ്റിയിട്ടില്ല കർത്താവേ, കർത്താവിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കർത്താവേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. ഉടനെ റെയ്നാൾഡ് ബോംഗെ അടുത്ത് പ്രാർത്ഥിച്ചു, കർത്താവേ ഇതുപോലെ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ എനിക്കിടയാകരുത്. 80 വയസ്സാകുമ്പോഴത്തേന് ദൈവമേ എനിക്ക് ഇതുപോലെ വളരാൻ പറ്റിയില്ല എന്ന് പറയാൻ ഇടയാകരുതേ എന്ന് ചോദിക്കേണ്ട സമയങ്ങളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാറുണ്ടോ? നമ്മുടെ വളർച്ച എങ്ങനെയാണ്? നമുക്കതിനേക്കാൾ കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രസ്സുകൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. നമ്മളത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അവന്റെ മാർക്ക് നേരത്തേക്കാൾ കൈവശത്തെ മാർക്ക് ടേം 1 നമ്മൾ മാർക്ക് നോക്കും, അവൻ എത്ര കിട്ടി? 100 അവന് 80 കിട്ടി. ടേം 2 ആയപ്പോഴത്തേന് 80 എന്നുള്ള 70 ആയി മാറ്റി അവന്റെ പ്രോഗ്രസ് കൊടുക്കുന്നു. നമ്മുടെ ടേം 2 നമ്മുടെ വളർച്ചയുടെ ഞാനിത് എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ എന്റെ വളർച്ച എവിടെയാ? ഒരാൾ പറഞ്ഞ ലോകത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഒരു ദൈവദാസനായിരിക്കുകയും ഒരു ക്രിസ്ത്യാനി ആയിരിക്കുകയും ഒരുമിച്ച് ചെയ്യുന്ന രണ്ടു കാര്യം ഭയങ്കര ഡിഫിക്കൽ ആണ് കാര്യമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയെ കൂടുതൽ ഫോക്കസ് ചെയ്യും. ഒരു ക്രിസ്ത്യാനി ഒരു വിശ്വാസി എന്നുള്ള ഒരു വളർച്ചയെ പലപ്പോഴും കുഴപ്പം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാനത് കേട്ടോ, ഞാൻ വിറച്ചു പോയി. ഞാൻ ദിവസങ്ങളിൽ കുറച്ചുകൂടി ദിവസങ്ങളിൽ തെളിച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ എന്റെ ആത്മീയ ശുശ്രൂഷ വളരും, പക്ഷെ വ്യക്തിപരമായിട്ടുള്ള എന്റെ വളർച്ചയുടെ ലെവലവിടെയാണ് നിൽക്കുന്നത്? സോഷ്യൽ നേച്ചർ യേശു എന്ത് ചെയ്തു? മനുഷ്യരുടെ കൃപയിൽ വളർന്നു വന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ മനുഷ്യരുടെ കൃപയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ എത്രത്തോളം വളർന്നു? എക്സാമ്പിൾ, കുടുംബജീവിതത്തിൽ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ടോ? ചെറിയ ചാവുകടൽ പോലെ അങ്ങനെ കിടക്കുകയാണ്, വെള്ളം അവിടെ ഒഴുകി ബോധവുമില്ല, കെട്ടിക്കിടക്കുക. ചോദിക്കേണ്ട കാര്യങ്ങളെ സിൻസിയർലി ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. നമ്മുടെ കഴിഞ്ഞ നാളുകളിൽ ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വളർച്ച ഉണ്ടായിരുന്ന സ്നേഹത്തിൽ, നമ്മുടെ അയലോക്കത്തുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഭയങ്കരമാണ്. ഞാൻ ചോദിക്കുന്നത്, ചെറിയ വളർച്ചയാണെങ്കിലും നമുക്ക് മാർക്ക് ചെയ്യാനുണ്ടോ? പണ്ട് 40 ഇപ്പൊ 45 ഫൈൻ, ഒരു വളർച്ചയാണ്. സോഷ്യൽ നേച്ചർ. ഇനി ഞാൻ ചോദിക്കുന്നത്, എല്ലാവരുമായിട്ടുള്ള ബന്ധമല്ല ചോദിക്കുന്നത്, ആരെങ്കിലുമായിട്ട് ഇപ്പൊ സഭയിൽ തന്നെ എല്ലാവരുമായിട്ട് ബന്ധമുണ്ടോന്നല്ല ഞാൻ ചോദിക്കുന്നത്. വളരുന്നതനുസരിച്ച് എല്ലാവരുമായിട്ട് ബന്ധമുണ്ടാവും, ഇല്ലെങ്കിൽ എന്ത് കുഴപ്പമുണ്ടെന്ന് അർത്ഥം. ആത്മീയമായിട്ട് വളരും തോറും ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് ഒത്തിരി പേരെ ഉൾക്കൊള്ളാൻ പറ്റും. കാര്യം ശരിയായിരിക്കും, അവർക്ക് അവരുടെ വിവിധ തരത്തിലുള്ള ആൾക്കാരാ. പക്ഷെ ആത്മീയമായിട്ട് വളരെ ഒരാൾ ഏറ്റവും വലിയ പ്രത്യേകത, ആ വ്യക്തിക്ക് മറ്റുള്ളവരെ അധികമധികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റും, ഉൾക്കൊള്ളാൻ പറ്റും. സ്നേഹത്തിന്റെ ആത്മാവ് വർദ്ധിച്ചു വരും. ആത്മീയമായിട്ട് നമ്മൾ താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആ പാടെ ഉൾക്കൊള്ളാൻ പറ്റുന്നത് ആത്മീയരായ ആൾക്കാരെയാണ്. കുറച്ച് കഴിയുമ്പോൾ അവരെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ചാൽ മതി. സോഷ്യൽ നേച്ചർ. യേശു ക്രിസ്തു മനുഷ്യരുടെ കൃപയിൽ മുതിർന്നു വന്നു. ഫേവർ ഓഫ് മാൻ. മനുഷ്യരുടെ കൃപയിൽ മുതിർന്നു വന്നു. എന്റെ ഫിസിക്കൽ നേച്ചർ. യേശു ശാരീരികമായിട്ട് വളർന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പൈസ ചെലവഴിക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എത്രത്തോളം വളർച്ച ഉണ്ടായിട്ടുണ്ട്? പൈസ ചെലവഴിക്കുന്ന കാര്യം പണ്ടത്തേക്കാൾ കുറച്ചും കൂടെ എന്റെ ചെലവഴിക്കുന്ന കാര്യത്തിൽ ഞാൻ കുറച്ചും കൂടെ ഡിസിപ്ലിൻഡ് ആണ്. അല്ലെങ്കിൽ എന്റെ സമയം ആ കാര്യങ്ങൾ ഞാൻ എത്രത്തോളം ഡിസിപ്ലിൻഡ് ആണ്? അനാവശ്യമായിട്ട് എന്റെ സമയം കളയുകയാണോ? നിങ്ങൾ ചോദിക്കുക, ദൈവമേ ഇന്ന് ബ്രദറെ ചോദ്യം ചോദിച്ചാൽ ഞങ്ങളെ പ്രയത്നത്തിലാക്കുന്നു. ഞാൻ പറഞ്ഞ സ്വയങ്ങൾ ഇടയ്ക്ക് വിചാരിച്ച് ചെയ്യണം. നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഡെയിലി ലൈഫിൽ? ഞാൻ ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം, കർത്താവേ എന്റെ ജീവിതത്തിൽ മാറ്റം തരണേ, മാറ്റം തരണേ. വചനം എത്രമാത്രം കേൾക്കുന്നതല്ല, ഞാനൊക്കെ ഒത്തിരി വായിച്ചു കൂട്ടുന്ന ആളാ. എന്റെ ഹൃദയത്തിൽ ഒറ്റ ചിന്ത ഈ ദിവസങ്ങളുള്ളൂ, ഒറ്റ പ്രാർത്ഥന എന്റെ ഹൃദയത്തിൽ ഏറ്റവും മേളിൽ നിൽക്കുന്നത്, കർത്താവേ എന്റെ ജീവിതത്തിൽ വ്യത്യാസം, കർത്താവ് വ്യക്തമായിട്ടൊരു മാറ്റം എന്റെ ജീവിതത്തിൽ തരണേ. സോഹനങ്ങളെ ഏറ്റവും വലിയ തടസ്സം എന്നറിയോ, ഞാൻ നേരത്തെ പറഞ്ഞോ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും, ഒരു വ്യത്യാസം ഉണ്ടാവത്തില്ല. ഒരു ഗോതമ്പ് മണി ഈ കരിസ്മാറ്റിക് അസംബ്ലി ഒരു ചേറിനകത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ, ഒരു ചേറിന്റെ ഈ ഗോതമ്പ് മണി നമ്മൾ കൊണ്ടുവന്ന് വെക്കുക, 10 വർഷം കഴിഞ്ഞാലും ആ ഗോതമ്പ് മണി അങ്ങനെ തന്നെ ഇരിക്കും, ഒരു വ്യത്യാസം ഉണ്ടാവത്തില്ല, ഉണ്ടാവുമോ? ആ ഗോതമ്പ് മണി നമ്മൾ വെളിയിൽ ആ മണ്ണില് ഒന്ന് കുഴിച്ചിട്ടാൽ എന്താ സംഭവിക്കുന്നറിയോ, അതിന്റെ പുറംതോട് പൊളിഞ്ഞു പോയിട്ട് അതിൽ നിന്നൊരു ജീവൻ പുറത്തേക്ക് വരും, ഒത്തിരി വെള്ളം ഉണ്ടാവും ധാരാളമായിട്ട്. ഏറ്റവും വലിയ തടസ്സമാറിയ നമ്മുടെ ആത്മീയജീവിതത്തിന് സെൽഫ് ലവ്, നമ്മെ തന്നെ സ്നേഹിക്കുന്ന സ്നേഹം. കർത്താവിനെ കാണിച്ചു തന്നൊരു കാര്യമുള്ളത്, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാണ്. എന്റെ കംഫർട്ട് എവിടെങ്കിലും കുറഞ്ഞു പോകുമ്പോൾ ഞാൻ ഡിസ്റ്റർബ്ഡ് ആകുക, എന്റെ പേര് ആരെങ്കിലും എന്നെ കുറിച്ച് മോശമായിട്ട് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിർത്തിയിട്ടാകുന്നത്? റീസൺ ഈസ് വെരി സിമ്പിൾ, ഞാൻ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അല്ല, എന്നെ കുറിച്ച് ആരും എന്ത് പറഞ്ഞാലല്ല, എന്റെ കർത്താവിനെ കുറിച്ച് ആരും എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് എത്ര വിഷമമില്ല, അതാണ് വേറെ കാര്യം. പക്ഷെ എന്നെക്കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ അങ്ങ് ഒഫൻഡഡ് ആകുന്നു, ഇറിറ്റേറ്റഡ് ആകുന്നു, ഡിസ്ട്രാക്റ്റഡ് ആകുന്നു. ഓർത്താൽ മതി, എന്താണെന്നറിയാവോ, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഒരാളെന്റെ തെറ്റ് കൊണ്ടി കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ അവരോട് അങ്ങ് ഡിഫെൻഡ് ചെയ്യുക, ശ്രദ്ധിച്ചാൽ മതി. ആരെങ്കിലും നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചു തന്നാൽ നമ്മളത് ഡിഫെൻഡ് ചെയ്ത് നമ്മളത് പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്നറിയാവോ, ഞാൻ എന്നെ അത്രത്തോളം സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഗോതമ്പോണി ഇതുവരെയും തീരില്ല, നിലത്ത് വീണ് ചത്തിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇതുവരെയും അങ്ങനെ ചത്തില്ലെങ്കിൽ കഥ പറയുക, ഇന്ന് ടുഡേ എന്റെ മനോഹരമായ ഒരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ, സറണ്ടർ. കഥയേ ജോർജ് മുള്ളറോട് ദൈവദാസൻ ഞാൻ ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. ജോർജ് മുള്ളറോട് വിശ്വാസവീരനായിരുന്നു ജോർജ് മുള്ളർ. 5 നയാ പൈസ കയ്യിലില്ലാതെ 2000 അനാഥ കുഞ്ഞുങ്ങളെ വളർത്തിയ വിശ്വാസവീരനാണ് ജോർജ് മുള്ളർ. ആരോടും കാശ് ഒഴിയത്തില്ല, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. 2000 അനാഥ കുഞ്ഞുങ്ങളെ ദിവസം വളർത്തു, അവരെ പോറ്റുമായിരുന്നു, പഠിപ്പിക്കുമായിരുന്നു. ജോർജ് മുള്ളറോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ബ്രദർ അങ്ങയുടെ വിശ്വാസത്തിന്റെ രഹസ്യം എന്താ, അങ്ങയുടെ ആത്മീയതയുടെ രഹസ്യം എന്താ? അദ്ദേഹം പറയാണ് ജോർജ് മുള്ളർ മറുപടി പറയാനായിട്ട് ആഞ്ഞു. അദ്ദേഹം ഇങ്ങനെ പതിയെ കുനിഞ്ഞു, കുനിഞ്ഞു പറഞ്ഞു, ഒരു ദിവസം ഉണ്ടായിരുന്നു ജോർജ് മുള്ളർ മരിച്ച ഒരു ദിവസം. പറയുന്നതോ അദ്ദേഹം താഴേക്ക് ഇങ്ങനെ കുനിഞ്ഞുകൊണ്ടിരിക്കുക, ജോർജ് മുള്ളറിന്റെ ആഗ്രഹങ്ങൾക്ക് മരിച്ചു, താൽപര്യങ്ങൾക്ക് മരിച്ചു, പ്രാണികൾക്ക് മരിച്ചു, ലോകത്തിന്റെ അംഗീകാരത്തിന് മരിച്ചു, ലോകത്തിന്റെ വെറുപ്പിന് മരിച്ചു. അമ്മ ആരംഭിച്ചത് യഥാർത്ഥമായ സ്പിരിച്വാലിറ്റി. സ്വരങ്ങളെ, ഒരു മരണം നമ്മുടെ സ്വയത്തിന് സംഭവിക്കാതെ ഒരിക്കലും ഒരു ജീവൻ അതിൽ നിന്ന് പുറത്തേക്ക് വരത്തില്ല. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ പ്ലാനുകളും നമ്മുടെ പദ്ധതികളും മറ്റുള്ളവർക്ക് നമ്മളോടുള്ള അംഗീകാരവും അല്ലെങ്കിൽ അവരോടുള്ള വെറുപ്പും ഇതിന് മരിക്കാതെ ഒരിക്കലും ഒരു ആത്മീയ ജീവിതം പുറത്തേക്ക് വരത്തില്ല. സറണ്ടർ. വെരി 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 ഇമ്പോർട്ടന്റ്. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ടൊന്ന് പരിശോധിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് മാറ്റം ഉണ്ടായി, ഒരു ലിസ്റ്റ് വെച്ച് നിങ്ങൾ എഴുതണം എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് മാറ്റം ഉണ്ടായി. മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എഴുതാം. പക്ഷെ നിങ്ങളൊന്ന് പരിശോധിക്കണം, ഇത്രയും വർഷം കൊണ്ട് ഇത്രയും മാറ്റം ഉണ്ടായ മതിയോ? എന്റെ കുഞ്ഞ് സ്കൂളിൽ പോയി ഇത്രയും അവൻ 10 വർഷം പഠിച്ചിട്ട് അവൻ ഇത്രയും അറിയുള്ളെങ്കിൽ ഞാനത് പറഞ്ഞേ. ഇതുപോലെ നമ്മളെ കുറിച്ച് ചിന്തിക്കണം. ഞാൻ അക്കാര്യത്തിൽ തിരിച്ചറിഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര ഷോക്കായിരുന്നു. ദൈവം ഞാൻ ഇത്രത്തോളം എന്നെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ? എനിക്കൊരു ഷോക്കായിരുന്നു അക്കാര്യം. എന്റെ ഓരോ സ്റ്റെപ്പിൽ എന്റെ വീട്ടിൽ എനിക്ക് മനസ്സിലായി ഞാൻ എന്റെ കംഫർട്ടിലാണ് ജീവിക്കുന്നത്. ഞാൻ ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് പറയുന്നെങ്കിലും ഞാൻ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. എനിക്ക് ക്ഷീണം വരരുത്, എനിക്ക് മേല, എന്റെ കാര്യം എന്നുള്ള ഒരു കാര്യം നിൽക്കുന്ന ഞാൻ കപ്പാണി കാണിച്ചു തന്നു. സെൽഫ് ലവ്. ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, എന്ത് ചെയ്തു? അവൻ ദൈവത്തിന് പ്രസാദകരമായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ തന്നെ തന്നെ അവൻ അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടത്തി. ഫലങ്ങളെ സ്വയത്തിന് സ്വയത്തിന് മരണം സംഭവിക്കാതെ ഒരിക്കലും ജീവൻ വ്യാപരിക്കത്തില്ല. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും അവിടെ ആത്മീയജീവിതം വളരത്തില്ല. അതാ പോലീസ് പറഞ്ഞത്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കേ, എല്ലാവരും മരിച്ചു. എന്തായി മരണം? സ്വയത്തിന്റെ മരണമോ? തന്റേതായ താല്പര്യങ്ങളുടെ മരണമോ? തന്റേതായ പ്ലാനുകളുടെ മരണമോ? തന്റേതായ ഇഷ്ടങ്ങളുടെ മരണമോ? തന്റേതായ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള അതിന്റെ മരണമോ? അതാ പോലീസ് പോലീസ് പറയാൻ കഴിഞ്ഞു, നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ഇനിമേൽ ജീവിക്കുന്നത് ഞാനല്ല, എന്റെ താല്പര്യങ്ങളല്ല, എന്റെ പ്ലാനുകളല്ല, എന്റെ ഇഷ്ടങ്ങളല്ല, മനുഷ്യർ എന്നെക്കുറിച്ച് എന്തു പറയുന്നുള്ളതല്ല. ഒരുപക്ഷെ പുകഴ്ത്തിയേക്കാം, ഐ ആം ലീസ്റ്റ് ബോതേർഡ്. ഒരുപക്ഷെ എന്നെ ചീത്ത പറഞ്ഞേക്കാം, ഐ ആം ലീസ്റ്റ് ബോതേർഡ്. ഒറ്റ കാര്യം മാത്രം, ഞാനല്ല ക്രിസ്തു അത്രേ. ഞാൻ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക, കർത്താവേ എന്റെ അസ്വയത്തിന്റെ താല്പര്യങ്ങളിൽ യഥാർത്ഥ മരണം സംഭവിക്കാനായിട്ട് എന്നെ സഹായിക്കുന്നത്. എന്റെ താല്പര്യങ്ങൾ ഒത്തിരി ഡിഫറൻ്റ് ആണ്, അതുകൊണ്ടായിരിക്കും എനിക്ക് കോൺഫ്ലിക്ട് ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് ഭാര്യ ഭർത്താവ് തമ്മിൽ കോൺഫ്ലിക്ട് ഉണ്ടാകുന്നു? ശ്രദ്ധിച്ചിട്ടുണ്ടോ? രണ്ടുപേർക്കും അവരവരുടെ താല്പര്യത്തിൽ നിൽക്കുക, ഒരാൾ പോലും വിട്ടുകൊടുക്കാൻ മനസ്സില്ല, വിട്ടുകൊടുക്കാനായിട്ട് മനസ്സില്ല. ഞാൻ പറയുന്നത് ശരി, അല്ലെങ്കിൽ എന്റെ ഇഷ്ടം പോലെ നടക്കണം. എന്തുകൊണ്ടാണ് കോൺഫ്ലിക്ട് വരുമ്പോൾ ഓർത്താൽ മതി, മരണം സംഭവിച്ചിട്ടില്ല, മരണം സംഭവിച്ചിട്ടില്ല. ഇനി ബാക്കി വായിച്ച് എഫ് എസ് ലേഖനം തന്നെ അത് വായിച്ച് ഞാൻ അവസാനിപ്പിക്കുക. എഫ് എസ് ലേഖനം 5-ാം അധ്യായത്തില് അതിന്റെ 27-ാം വാക്യം, 5:25 വായിച്ചോളൂ, 25 വായിച്ചിട്ട് നമുക്ക് 25 വരെ വായിച്ചു. തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. സഭയെക്കുറിച്ച്, ക്രിസ്തുവിനെ സഭയെക്കുറിച്ച് പോലീസ് പറയുക, സഭയ്ക്ക് വേണ്ടി അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എന്താ കൊടുത്തത്? അവൻ തന്റെ ജീവൻ കൊടുത്തു, തനിക്കുള്ളത് മുഴുവൻ അവൻ സഭയ്ക്ക് കൊടുത്തു. തന്റെ ശരീരം, തന്റെ രക്തം, തന്റെ മാംസം അവൻ പൂർണ്ണമായും സഭയ്ക്ക് കൊടുത്തു. അതിന് പറയാണ്, ഭർത്താക്കന്മാരെ ഇതുപോലെ വേണം ഭാര്യമാരെ സ്നേഹിക്കാൻ. ഇതുപോലെ ഭാര്യമാരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ തന്നെത്താൻ മുഴുവനായിട്ട് കൊടുക്കുന്നത്. ഓ, എന്തൊരു സ്റ്റാൻഡേർഡ് അല്ലേ? കഴിഞ്ഞ ഞാൻ മാരേജിന് പോയപ്പോഴത്തേക്കും അവിടെ ദിവാസം പ്രസംഗിച്ചു. അവര് പ്രസംഗിച്ചു വിമൽ എന്നാണ് സഹോദരൻ, എന്റെ ഫ്രണ്ട്. അപ്പം വിമലിനോട് പുള്ളിയെ നോക്കിട്ട് പറഞ്ഞു, മറ്റേ വിമലിന്റെ ആ മറ്റേ പെൺകുട്ടി പറഞ്ഞു, പെൺകുട്ടിയോട് പറഞ്ഞു, ഇനി മുതൽ വിമലായിരിക്കും നിന്റെ തല. എന്നിട്ട് വിമലിനോട് പറഞ്ഞു, വിമൽ തലയേ ഉള്ളൂ, ഇനി മുതൽ വിമലിന്റെ ശരീരമില്ല, ശരീരമില്ല, ശരീരം ഈ നിൽക്കുന്ന പെൺകുട്ടിയാണ്. ഞാൻ പറഞ്ഞ സ്വയങ്ങളെ, നമ്മുടെ സെൽഫ് ലവ്, എന്റെ കാര്യം, എന്റെ ഇഷ്ടം, എന്റെ താല്പര്യം, എന്റെ കംഫർട്ട് അല്പം പോലും കുറയാതിരിക്കാൻ വേണ്ടിയുള്ള മൽപ്പെടുത്തുന്ന ആൾക്കാർ, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആൾക്കാർ ഇത് സ്വസ്ഥതയില്ലാത്തത്. എന്തുകൊണ്ടാണ് സ്വസ്ഥതയില്ലാത്തത്? എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് മുറുകെ പിടിക്കുക. കമ്മ്യൂണിസം ലോകത്തിൽ തീർന്നെങ്കിൽ കമ്മ്യൂണിസം കുടുംബങ്ങളിൽ തീർന്നിട്ടില്ല. എന്താ കമ്മ്യൂണിസം? നേടിയെടുക്കും, നേടിയെടുക്കും, നേടിയതല്ല നേടിയെടുക്കും എന്ന് പറഞ്ഞ് നടക്കുക. കമ്മ്യൂണിസം കുടുംബങ്ങളിലാണെന്ന് കമ്മ്യൂണിസം, ലോകത്തിലെ കമ്മ്യൂണിസമൊക്കെ റഷ്യയിൽ കമ്മ്യൂണിസമായിട്ട് തകർന്നു, ചൈനയിൽ ഇപ്പോൾ അവർ മാറി, മൊത്തത്തിൽ മാറ്റം വന്നു. കമ്മ്യൂണിസം കുടുംബങ്ങളിലാണ്. ഇപ്പൊ രണ്ടുപേരും തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിന്ന് പിടിച്ചുകൊണ്ടിരിക്കുക, മുദ്രാവാക്യം പുലർത്തുന്നു, അതിനുവേണ്ടിട്ട് വിപ്ലവം ഉണ്ടാക്കുന്നു. മരണം സംഭവിച്ചിട്ടില്ല. സ്വയത്തിന് മരണം എപ്പോൾ സംഭവിക്കുന്നുവോ അപ്പോൾ മാത്രമേ ജീവൻ വ്യാപരിക്കുള്ളൂ. നമുക്ക് അപ്പാങ്ങിലേക്ക് നോക്കാം. അവൻ നമ്മുടെ മാതൃക. എന്ത് ചെയ്തു? അവനെല്ലാം ഇതെന്റെ ശരീരമാകുന്നു, ഇത് അനേകർക്ക് വേണ്ടി പാപമായി നിന്നായി ചിന്തപ്പെടുന്ന രക്തമാകുന്നു എന്ന് പറഞ്ഞാൽ തനിക്കുള്ളതെല്ലാം, തന്റെ അവകാശങ്ങൾ, തന്റെ ചിന്തകൾ എല്ലാം അവൻ കൊടുത്തു. ഇതുപോലെ സ്നേഹത്തിൽ നടത്തി.
എന്ന് വിചാരിക്കുന്നു.